മലയ്ക്കും ആഴിക്കുമിടയിലെ ഒരു കൊച്ചുനാട്ടിൽ നിന്നും ലോകത്തിന്റെ എല്ലാ കോണിലേക്കും ചേക്കേറിയ ഒരു ഭാഷയുടെ കഥയാണിത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ അക്ഷരങ്ങളുള്ള ഭാഷ. മറ്റേതു ഭാഷയിലെ ഏതു ശബ്ദവും ഉച്ചരിക്കാൻ ഒരു ജനവിഭാഗത്തെ പ്രാപ്തരാക്കുന്ന ഭാഷ. എന്നാൽ മറ്റാർക്കും അത്ര വേഗം പിടികൊടുക്കാത്ത ഭാഷ. അതാണ് മലയാളം. 3.25 കോടിയിലേറെ പേർക്ക് മാതൃഭാഷയായ മലയാളത്തിന്റെ മാധുര്യമാണ് ഇന്ന് ശ്രേഷ്ഠഭാഷ എന്ന പദവിയിലേക്ക് ഉയർന്നിരിക്കുന്നത്. ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ശ്രേഷ്ഠഭാഷ എന്നാൽ എന്താണ്? പ്രാചീനവും സ്വതന്ത്രവുമായ ഭാഷകളെയാണ് ശ്രേഷ്ഠഭാഷ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശ്രേഷ്ഠകൃതികളുള്ള, മറ്റു ഭാഷകളിൽ നിന്ന് വേറിട്ട് സ്വന്തമായി നിലനിൽപ്പുള്ള ഭാഷകൾ, ഒരു സംസ്കാരത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ച ഭാഷകൾ. BC 25 മറ്റും സംസാരിച്ചിരുന്നുവെന്ന് കരുതുന്ന സുമേറിയൻ മുതൽ ഈജിപ്ഷ്യനും ഗ്രീക്കും ചൈനീസും സംസ്കൃതവുമെല്ലാം പ്രാചീനകാലത്തെ ആഗോളതലത്തിൽ ശ്രേഷ്ഠഭാഷയെന്ന പ്രശസ്തി നേടിയിരുന്നു. ലോകം മാറുമ്പോഴും അതിനെല്ലാം സാക്ഷിയായ ഭാഷകളായിരുന്നു ഇവ. ഇന്ത്യയിൽ നിന്ന് സംസ്കൃതത്തിനു പുറമെ തമിഴും കന്നഡയും തെലുങ്കും പിന്നീടിങ്ങോട്ട് ശ്രേഷ്ഠഭാഷകളെന്ന പേരു നേടി. ലോകത്തിന്റെ ഓരോ കോണിലും മലയാളിയുണ്ടായിട്ടും ലോക ക്ലാസിക്കുകളിൽ ഏതിനൊപ്പവും വയ്ക്കാവുന്ന സാഹിത്യമുണ്ടായിട്ടും ശ്രേഷ്ഠഭാഷയെന്ന പദവി മാത്രം മലയാളത്തിന് ഇത്രകാലവും അന്യമായി നിന്നു. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഭാഷകൾക്കാണ് ഇന്ത്യൻ സർക്കാർ ശ്രേഷ്ഠഭാഷയെന്ന പദവി നൽകിയത്. മലയാളത്തിന് ഇത്രയും പഴക്കമില്ലെന്നായിരുന്നു പദവി നൽകാനുള്ള ഒരു തടസ്സം. എന്നാൽ പഴമയും സംസ്കാരവും തെളിയിച്ചാണ് മലയാളവും ശ്രേഷ്ഠഭാഷാ ഗണത്തിലെത്തുന്നത്. ഏറെക്കാലമായി കാത്തിരുന്ന ഈ പദവി കിട്ടിയതിന് പിന്നാലെ ഭാഷയുടെ വളർച്ചയ്ക്കായി കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കുമെന്ന് കേരള സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി:
നമ്മൾ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു നേട്ടം നമുക്ക് കൈവരിച്ചു. അപ്പൊ ഇനി എന്ത് എന്ന് നമ്മൾ ആലോചിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അത് ഭാവി തലമുറയ്ക്കും അതൊരാവശ്യം. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തോടും വരും തലമുറകളോടും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മൾ ആവശ്യപ്പെട്ടു, വലിയൊരു അംഗീകാരം തന്നു. അപ്പോൾ അതിനനുസരിച്ച് അവസരത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിക്കേണ്ടത് ഇന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അത് ഭരണരംഗത്തുള്ളവരായാലും രാഷ്ട്രീയ രംഗത്തുള്ളവരും സാഹിത്യ ഭാഷാ രംഗത്തുള്ളവരാണെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ ഒരു പങ്കുണ്ട്.
എന്നാൽ ചില പദ്ധതികളും കേന്ദ്രം നൽകുന്ന 100 കോടി രൂപയും മാത്രം മതിയോ മലയാളത്തെ ശ്രേഷ്ഠമാക്കാൻ? കേരളത്തിൽ പോലും മലയാളികൾ മലയാളത്തെ മറന്നുപോകുന്ന കാലമാണ്. കേരളത്തിലുള്ളവരെക്കാൾ നന്നായി മറുനാടൻ മലയാളികൾ മലയാളം സംസാരിക്കുന്ന കാലം. മലയാളികൾ തന്നെ മലയാളത്തെ മറന്നപ്പോൾ ഭാഷയെ സ്നേഹിക്കുന്നവർ, കവികളും കലാകാരന്മാരുമെല്ലാം ഒട്ടേറെ വിലപിച്ചിരുന്നു.
കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിന്റെ ഈണച്ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു, വിറ്റുവോ നീ എന്റെ ജീവിത ഭാഷയേ? ഓലയും നാരായവും കാഞ്ഞിരത്തിന്റെ ചോലയിൽ വച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു, ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയേ? ചിഞ്ചിലം നിന്ന് ചിലങ്കകളൂരിട്ട് നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ ചുട്ടുവോ നീ എന്റെ കേരള ഭാഷയേ?
ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് മലയാളം ശ്രേഷ്ഠഭാഷയെന്ന പ്രഖ്യാപനം. ഇനിയും ഈ ഭാഷയോട് നമ്മൾ അവഗണന കാണിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ. പ്രകൃതിയെയും ഭാഷയെയും മറക്കുന്നവർക്ക് ഒരുപോലെ താക്കീത് നൽകിയിട്ടുള്ള കവയത്രി സുഗതകുമാരിയും ഇതൊരു ഓർമ്മപ്പെടുത്തലിന്റെ സമയമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു.
മലയാളിക്ക് മലയാളത്തോട് വലിയ ബന്ധമൊന്നുമില്ല. വലിയ പ്രിയമോ ഭക്തിയോ തമിഴിനും ബംഗാളിക്കോ ഒക്കെ ഉള്ളത് പോലുള്ള ഒരു വലിയ ആരാധനോ മനോഭാവമോ ഒന്നുമില്ല. അന്യനാട്ടുകാർ, പ്രത്യേകിച്ച് തമിഴർ, ബംഗാളികൾ, തെലുങ്കരൊക്കെ ഏത് വിദേശത്ത് പോയാലും അവരുടെ ഭാഷ സംസാരിക്കുന്നതും അവരുടെ കുട്ടികളെ അത് പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ അവനവന്റെ ഭാഷയെ മുറുക്കെ പിടിക്കുന്ന, സംസ്കാരത്തെ മുറുക്കെ പിടിക്കുന്ന ജനവിഭാഗങ്ങളാണ് ഇന്ത്യയിൽ മറ്റ് പലയിടത്തും ഉള്ളത്. മലയാളി അങ്ങനെയല്ല. രാമായണത്തിൽ 4 വരിയോ കുമാരനാശന്റെ ഒരു കവിതയോ വള്ളത്തോളിന്റെ 4 വരിയോ ജി ശങ്കർ കുറുപ്പിന്റെ വരികളോ ഒന്നും ഓളാൻ അറിയാത്ത മലയാളി വിദ്യാർത്ഥികളെ കാണുമ്പോൾ, ചെറുപ്പക്കാരെ കാണുമ്പോൾ സങ്കടം തോന്നും. എന്താണ് അവർക്ക് നഷ്ടപ്പെടുന്നത്? ഇത് ഒരു ഒരു വേരില്ലാത്ത ഒരു വർഗത്തെ വളർത്തിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലാണ് ഈ ശ്രേഷ്ഠഭാഷ പദവി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് മലയാളിക്ക് മലയാളത്തോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, അവനവന്റെ അമ്മ ശ്രേഷ്ഠയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞാൽ മാത്രം അംഗീകരിക്കുന്ന ഒരു മനോഭാവത്തെപ്പറ്റി ഞാൻ എന്താ പറയേണ്ടത്?
ശരിയാണ്, ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. വകഭേദങ്ങളും ഭാവഭേദങ്ങളും പലതും വരുമെങ്കിലും വായിച്ചും പറഞ്ഞും എഴുതിയും മാത്രമേ മലയാളത്തെ മലയാളമാക്കി നിലനിർത്താൻ കഴിയൂ. നമ്മൾ വിദേശ മലയാളികൾക്കും അതിലൊരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും.